വലിയ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വീണ്ടും ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 4-ാം അധ്യായത്തെക്കുറിച്ചാണ്. വളരെ വ്യക്തമായ ആധുനിക ശുശ്രൂഷകന്മാരെ പറ്റി സഭ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ അല്ല അതായത് ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ചിന്തിക്കുകയാണെങ്കിൽ ഒരു മൊത്തം ഈ അധ്യായം മൊത്തം ഒരുമിച്ച് നമ്മൾ ചിന്തിക്കും, ചില പ്രധാന പോയിൻ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമാകുന്നു. മറ്റുള്ളവരെ വിധിക്കരുത്, താഴ്മയെപ്പറ്റിയുള്ള ഉപദേശം. കോരിന്ത്യരുടെ ആത്മീയ പിതാവായ പൗലോസ് തൻ്റെ അധികാരം സഭയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെപ്പറ്റി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭിന്നതകൾക്കെതിരായുള്ള വ്യക്തിപരമായ ഉപദേശങ്ങളാണ് 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലന്മാരെ വിധിക്കേണ്ട തോത് എങ്ങനെയാണെന്ന് ഇവിടെ പറയപ്പെടുന്നു. അപ്പോസ്തലന്മാർക്ക് 2 സ്ഥാനപ്പേരുകൾ നൽകുന്നു. ശുശ്രൂഷകന്മാർ എന്നതിന് അപ്പരിറ്റിസ് എന്നാണ് ഗ്രീക്ക് പദം. കപ്പലിലെ തൊഴിൽ ഉപയോഗിക്കുന്ന താണ ജോലി നിർവഹിക്കുന്നവരാണ് ഈ വാക്കുകൊണ്ട് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് മതപരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കുറിക്കുന്ന വാക്കായും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലെ ശുശ്രൂഷകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഡയക്കോണോസ് എന്നാണ്. വേലക്കാർ, സെർവൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ അഥവാ വേലക്കാർ എന്നത് വിലയേറിയ പദവിയായി അപ്പോസ്തോലൻ ഇവിടെ പറയുന്നു. ഗ്രഹവിചാരകന്മാർ എന്നതിൻ്റെ ഗ്രീക്ക് പദം ഒയ്ക്വനമോസ് എന്നാണ്. ഒരു വീടിൻ്റെയോ തോട്ടത്തിൻ്റെയോ കാര്യവിചാരകൻ, സ്റ്റിവാർഡ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദൈവീക മർമ്മങ്ങളുടെ കാര്യവിചാരകത്വം ശുശ്രൂഷകന്മാർക്കാണ് ഉള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം. അപ്പോസ്തോലന്മാരാകട്ടെ പാർട്ടി നേതാക്കന്മാരായി കാണുവാനല്ല, ക്രിസ്തുവിൻ്റെ ഗ്രഹവിചാരകന്മാരായി കരുതിക്കൊള്ളുവാൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നു. ഗ്രഹനാഥന് അല്ലെങ്കിൽ ഗ്രഹവിചാരകന്മാർക്ക് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമാണുള്ളത്. ഭവനത്തിലെ ദൈനംദിന കാര്യാദികളെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് എല്ലാം നന്നായി ചെയ്തെടുപ്പിക്കേണ്ട ചുമതല ഗ്രഹനാഥന് ഉണ്ട്. ഒരു ഭവനത്തിൻ്റെ സ്മൂത്തായ അല്ലെങ്കിൽ നല്ല നിലയിലുള്ള നടത്തിപ്പിന് ഒരു അടുക്കും ചിട്ടയും ആവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് എല്ലാം മീതെ ഒരു യജമാനനുണ്ട് എന്നും ആ യജമാനെ അവർ സേവിക്കുന്നു എന്ന ചിന്ത ഭവനത്തിലുള്ളവർക്ക് ആവശ്യമാണ്. ശുശ്രൂഷകന്മാർ ദൈവിക അനുഗ്രഹങ്ങളുടെ ആ സംഭരണശാലയിൽ നിന്ന് നന്മകൾ സ്വീകരിച്ച് ഉത്തരവാദിത്തോടുകൂടി വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കണം എന്ന് ഇവിടെ സ്പഷ്ടമാകുന്നു. ദൈവിക മർമ്മങ്ങൾ ഏതൊക്കെയാണ്? സ്നാനം, തിരുവത്താഴം തുടങ്ങിയ സഭയുടെ ആ സാക്രമെൻ്റുകളെ പറ്റിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ കൂടി വെളിപ്പെട്ടിരിക്കുന്ന ദൈവീ ഉദ്ദേശത്തെക്കുറിച്ചുള്ള അറിവാണ് മർമ്മം. ചില റെഫറൻസുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 2-ാം അധ്യായം 7-ാം വാക്യം 13-ന് 2-ാം വാക്യം, റോമാലേഖനം 9-ാം അധ്യായം 25-ാം വാക്യം, ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തലന്മാർ മുഖ്യമായും സുവിശേഷത്തിൻ്റെ പ്രസംഗകരാണ്, വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളുടെ ഉപദേശകന്മാരാണ്. 2-ാം വാക്യം, ഒരു ഗ്രഹവിചാരകൾ ഉണ്ടായിരിക്കുന്ന പ്രധാന ഗുണം വിശ്വസ്ത എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ആ യജമാനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുക. സ്വന്തമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനോ തങ്ങളുടെ താൻ എടുത്തിരിക്കുന്ന ആ പ്ലാനുകൾ അല്ലെങ്കിൽ ആ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഒരിക്കലും ഈ ഗ്രഹവിചാരകന്മാരെ ശ്രമിക്കരുത്. ഈ കാര്യങ്ങളാണ് കൊരിന്ത്യർ അപ്പോസ്തലനെക്കുറിച്ച് പ്രതീക്ഷിച്ചത്. 3-ാം വാക്യത്തിൽ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുവായ കാര്യം. അവസാന വാക്യം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയം ഗൂഢാലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും അവങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. കൊരിന്ത്യരുടെ വിധിയെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് യാതൊരു ഭയവുമില്ല. സഹോദരൻ്റെ വിധി കർത്താവാകുവാനുള്ള അവകാശം ആർക്കുമില്ല എന്നുള്ള സത്യം അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയിരുന്നു. അപ്പോസ്തോലത്തിനെതിരായുള്ള എതിർപ്പ് ഈ സമയത്തേക്കും ആരംഭിച്ചു തുടങ്ങിയെന്നും അതിൻ്റെ വളർച്ചയാണ് ലണ്ടൻ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നതെന്നും ഊഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകാം. നാലാം വാക്യത്തിൽ, സോറി, ഈ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള ന്യായവിസ്താരത്തെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ന്യായവിസ്താരം, അതായത് പൊതുജനത്തിൻ്റെ, മനസാക്ഷിയുടെ ന്യായവിസ്താര സഭ, ദൈവീക കോടതി. രാഷ്ട്രീയ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ പൊതുജനത്തിൻ്റെയും കോടതിക്ക് വിലയുണ്ട്. എന്നാൽ അനേക വിഷയങ്ങളിൽ പരിജ്ഞാനം വേണ്ടത്ര ലഭിക്കാത്തവരുടെ വിധിക്ക് വില കൽപ്പിക്കുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ മനസാക്ഷിയുടെ കോടതി ഒന്നാമത്തേനേക്കാൾ അല്പം കൂടി പ്രാധാന്യമേറിയതാണ് ഈ കോടതി. തെറ്റുകുറ്റങ്ങളെ മനസാക്ഷി ബോധ്യപ്പെടുത്തുമ്പോൾ അനിത വെച്ച് മടങ്ങി വരുവാൻ സാധ്യമാകുന്നു. എന്നാൽ അത് പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനസാക്ഷി യുഗത്തെപ്പറ്റി കാണുന്നു. അവസാനമായി പൗലോസിനെ വിധിക്കേണ്ട കർത്താവാകുന്നു എന്നുള്ള നിശ്ചയം പൗലോസിനുണ്ട്. ലോകമോ കൊരിന്ത് സഭയോ തൻ്റെ മനസാക്ഷിയോ തന്നെ വിധിച്ചാൽ ആ വിധി ശരിയാകുകയില്ല. പൗലോസ് നീതിമാനാണെന്നോ അനീതിയുള്ളവനാണെന്നോ മനുഷ്യരോ മനസാക്ഷിയോ വിധിച്ചാൽ അതേതുമില്ല. കർത്താവ് അത്ര ഏവരെയും വിധിക്കേണ്ടത്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ആരെയും വിധിക്കരുത്. സമയം എന്നതിൻ്റെ ഗ്രീക്ക് മൂലപദം കൈറോസ് എന്നാണ്. കൈറോ എന്ന് പറഞ്ഞാൽ നിർണായകമായതും ആപൽ സന്ധിയുള്ളതുമായ സമയം എന്നാണ്. മറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെയും ഹൃദയ നിരൂപണങ്ങളെയും ഗ്രഹിക്കുന്ന കർത്താവിന് മാത്രമേ മനുഷ്യരെ വിധിക്കുവാൻ കഴിയുകയുള്ളൂ. സകലവും ദൈവം മുമ്പാകെ നഗ്നവും മലർന്നതുമാണല്ലോ. എല്ലാ മനുഷ്യർക്കും നേരിടുവാനുള്ള ന്യായാസനങ്ങളെക്കുറിച്ചത്രേ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. മനുഷ്യരുടെയും മനസാക്ഷിയുടെയും ന്യായാസനങ്ങളെ പാടെ തിസ്കരിക്കണമെന്നല്ല പ്രത്യുത. ന്യായസ്ഥാനത്തിൽ മുമ്പാകെ നിൽക്കുമ്പോൾ എങ്കിൽ അത് അപ്പോൾ മാത്രമേ ശരിയായ ന്യായവിധി ഉണ്ടാകുകയുള്ളൂ എന്ന് സമർത്ഥിക്കുകയത്രേ ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തു മുമ്പാകെ ദൈവമക്കൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്തു മുമ്പാകെ സകല ദുഷ്ടന്മാരും ശിക്ഷിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ നാളിൽ പുകഴ്ചയ്ക്ക് അർഹരായവർക്ക് പുകഴ്ച ലഭിക്കും, പുകഴ്ച ഉണ്ടാകും. നാലാം വാക്യം, സഹോദരന്മാരെ, അവിടെ പൗലോസിൻ്റെ സംബോധന വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ ഈ വിധത്തിലുള്ള ഒരു ആത്മീയ ധൈര്യം കാണാം. എങ്കിലും അതുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന് അവകാശപ്പെടുന്നില്ല. ആത്മസംതൃപ്തി കൊണ്ട് ഒരു മനുഷ്യൻ നീതിമാനം തെളിയുന്നില്ല. വിധിക്കുന്നത് കർത്താവാണ്, ക്രിസ്തുവാണ് എല്ലാവരുടെയും വിധി കർത്താവ്. കൊരിന്ത് സഭയിലെ ഭിന്നതകളുടെ അടിസ്ഥാനം പക്ഷം പിടിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചവരുടെ പക്ഷം പിടിച്ച് വിഭാഗീയത ഉണ്ടാക്കി. കൂടാതെ ദൈവിക മർമ്മങ്ങളുടെ ശുശ്രൂഷകരും ഗ്രഹവിചാരകമായ അപ്പോസ്തലന്മാരെയും മറ്റു സഹോദരങ്ങളെയും സഹോദരന്മാരെയും വിധിക്കുന്നവരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ പൗലോസും അപ്പല്ലോസും സ്നേഹിതന്മാരാകയാൽ അപ്പല്ലോസിനു വേണ്ടിയും പൗലോസ് സംസാരിക്കുകയാണ്. അവരുടെ താഴ്മ കോരിന്ത്യർക്ക് ദൃഷ്ടാന്തമായിരിക്കണം എന്ന് ഉപദേശിക്കുന്നു. മനുഷ്യരെ ഉയർത്തി കാണിക്കാതെ ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തണമെന്ന് കോരിന്ത്യരെ പഠിപ്പിക്കുന്നു. ഇവിടെ ചിന്തിക്കുമ്പോൾ, ഈ നാലാം വാക്യം ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കണമെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കമുള്ള പ്രാഗൽഭ്യം പൗലോസ് ഉണ്ടായിരുന്ന പോലെ എല്ലാവർക്കും ഉണ്ടാകണം. ഈ അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ആധുനിക സഭ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? കൗരിന്ത്യരിൽ ചിലർ തങ്ങളെ തന്നെ ശ്രേഷ്ഠരെന്ന് നിനച്ചിരുന്നു. അവരുടെ ദുരഭിമാനം അർത്ഥമില്ലാത്തതാകുന്നു എന്നാണ് തൻ്റെ ചോദ്യത്തിൻ്റെ സാരം. ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ മറ്റൊന്നിലും മനുഷ്യന് പുകഴുവാൻ കഴിയുന്നില്ല. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവർ ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലെന്ന പോലെ പ്രശംസിക്കരുതെന്നാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെയും ആശയം. കോരിന്ത്യർ ക്ഷണത്തിൽ തക്തന്മാരും സമ്പന്നരും അപ്പോസ്തലന്മാരെ കൂടാതെ വാഴുന്നവരുമായി എന്ന് അലങ്കാര ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. കോരിന്ത്യർ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നർ എന്നും കൃപാവരത്തിൽ കുറവില്ലാത്തവരെന്ന് ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. കൃപാവരങ്ങൾ പ്രാപിച്ചതോടെ കോരിന്ത്യർ അവരെ തന്നെ പ്രശംസിച്ച് മറ്റൊന്നിൻ്റെയോ ആരുടെയോ സഹായം ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നവർ ഇന്നും ആത്മീയ അനുഗ്രഹങ്ങൾ ചില പ്രാപിക്കുമ്പോൾ അവരിൽ ആത്മീയ നിഗളമുണ്ടാകുന്നു. തങ്ങൾ ജ്ഞാനികളാണെന്നും വിശുദ്ധന്മാരാണെന്നും മറ്റുള്ളവരെല്ലാവരും അജ്ഞരും അശുദ്ധരുമാണെന്നും ചിന്തിച്ച് മറ്റുള്ളവരുള്ള ആരോടും സഹകരിക്കാതെ കനത്ത ഭക്തന്മാരെ ഇന്നും നാം ആത്മീയ ഗോളത്തിൽ കാണുന്നുണ്ട്. ആറാം വാക്യത്തിലെ കർത്താവിൻ അഞ്ചാം വാക്യം സോറി അഞ്ചാം വാക്യത്തിലെ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വിധി എങ്ങനെയുള്ളതാണ്? മനുഷ്യർ ഇരുട്ടത്ത് മറച്ചു വച്ചിരുന്നതെല്ലാം അവർ വെളിച്ചത്താകും. പ്രവർത്തനങ്ങൾ മാത്രമല്ല ആന്തരികമായ ആലോചനകൾ പോലും ദൈവം വെളിച്ചത്തു കൊണ്ടുവരും. ദിവ്യ ന്യായവിധിയുടെ പ്രകാശത്തിൽ യാതൊന്നും രക്ഷപ്പെടുകയില്ല. എബ്രഹാം ലേഖനം 4:12 ഒന്ന് കൊരിന്ത്യർ 14:25 അന്നവർ ഉദ്ദേശിക്കുന്നത് ന്യായവിധി എന്നർത്ഥം. ദൈവത്തിൽ നിന്നുള്ള പുകഴ്ച മനുഷ്യരൊന്ന് പ്രശംസയല്ല കാര്യം. കൊരിന്ത്യ സഭയിലെ സാഹചര്യമാണ് പ്രകാരം പറയുവാൻ അപ്പോസ്തലനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ആറാം വാക്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിരുത്തുപോകുക, ഇത് കോരിന്ത്യ സഭയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ചില വാക്യങ്ങൾ നമുക്കിത് കാണുവാൻ സാധിക്കുന്നു. ഈ വാക്യം ചിരുത്തുപോകുക എന്നുള്ളത് 4:18, 19 5 2 8 എന്ന വാക്യം ഇങ്ങനെ തുടർന്നുള്ള ചില വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ലേഖനത്തിന് വെളിയിൽ കൊലോസ്യ ലേഖനം 2:18 മാത്രമേ ഈ പ്രയോഗം കാണുന്നുള്ളൂ. 7-13 വാക്യങ്ങൾ ഈ ഭാഗത്തെ കോരിന്ത്യരുടെ മനോഭാവത്തെക്കുറിച്ചുള്ള വിപരീതാർത്ഥ പ്രയോഗമായി വിവരിക്കുന്നു. അവരുടെ ജീവിതശൈലി എന്നതിനേക്കാൾ മനോഭാവമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ നേരത്തെ ഉന്നയിക്കുന്ന 3 ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതിനോടാണോ തുടർന്ന് പറഞ്ഞുള്ള ബന്ധപ്പെട്ട് ചോദിക്കുന്നതെന്ന് നിശ്ചയമല്ല. നിന്നെ വിശേഷിപ്പിക്കുന്നത് എന്ത്? ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. ഒന്നും തന്നെ ഇല്ല എന്ന് സാരം. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ഇതിൻ്റെ ഉത്തരം നിഷേധ രൂപത്തിലാണ്. 8-ാം വാക്യം, തൃപ്തർ സമ്പന്നർ വാഴുന്നവർ ഈ പദങ്ങൾ അലങ്കാര ഭാഷയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോരിന്ത്യരുടെ മനോഭാവത്തെ വ്യക്തമാക്കുവാനാണ് ഈ പദപ്രയോഗങ്ങൾ ചേർത്തിരിക്കുന്നത്. ജ്ഞാനവാദ ചിന്താഗതി അനുസരിച്ച് ജ്ഞാനമുള്ളവർ തൃപ്തരാണ്, അതുകൊണ്ട് സമ്പന്നരാണ്. അവർ രാജാക്കന്മാരെ പോലെ വാഴുന്നു അഥവാ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. കാരണം തനിക്കും അവരോടുകൂടെ വാഴുവാൻ ഇടയായിത്തീരുമല്ലോ. 9-13 വാക്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു എന്ന് പ്രസ്താവിക്കുന്നു. കോരിന്ത്യരുടെ ആത്മപ്രശംസയുടെ പശ്ചാത്തലത്തിൽ അപ്പോസ്തലന്മാരുടെ ഇരുണ്ട ജീവിത അനുഭവങ്ങളും പോരാട്ടങ്ങളും നിരത്തിവെക്കുന്നു. 9-ാം വാക്യം ശ്രദ്ധിക്കുക, ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കുത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ അക്കാലത്തെ രംഗസ്ഥലങ്ങളിൽ മനുഷ്യരോടോ മൃഗങ്ങളോടോ യുദ്ധം ചെയ്ത് മരിക്കാനുള്ളവരെ പ്രദർശിപ്പിക്കുന്ന പതിവ് നിലവിലിരുന്നു. ആധുനിക സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ അവസ്ഥയെ ഇത് അതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. 10-ാം വാക്യം ശ്രദ്ധിക്കുക, കോരിന്ത്യയിൽ നിന്നുള്ള വ്യത്യാസം സ്ഥാപിക്കുവാൻ 3 താരതമ്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഭോഷന്മാർ, വിവേകികൾ, ബലഹീനർ, ശക്തർ, മാനഹീനർ മഹത്തുക്കൾ. ഇവിടെയും വിപരീത അർത്ഥപ്രയോഗമാണ് കാണുന്നത്. ആദ്യത്തെ താരതമ്യത്തിൻ്റെ പശ്ചാത്തലം 1 അധ്യായം 18 മുതൽ 25 വാക്യങ്ങൾ, 2 അധ്യായം 18 മുതൽ 23 വാക്യങ്ങളാണ്. മറ്റു രണ്ട് താരതമ്യങ്ങളും 8 വാക്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നിമിത്തം, ക്രിസ്തു നിമിത്തം എന്നത് പൗലോസിൻ്റെ ചിന്താഗതി വ്യക്തമാക്കുന്നു. വിശ്വാസിയും ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം ഇത് സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൽ എന്നത് ജ്ഞാനവാദികളുടെ ചിന്താഗതി പ്രകടമാക്കുവാനാണ്. യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ഒരാൾ ക്രിസ്തുവിലേക്ക് ഉൾക്കൊള്ളപ്പെടും. അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 11 വാക്യം പൗലോസ് മിഷനറി യാത്രയിലെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും കുറിച്ചായിരിക്കും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും ആ വാക്യങ്ങൾ ആ മിഷനറി യാത്രയായിരിക്കാം സൂചിപ്പിക്കുന്നത്. 12 വാക്യം സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. പൗലോസ് പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 9 അധ്യായം 6 വാക്യം, 2 കൊരിന്ത്യർ 11:7 യഹൂദ റബിമാർ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിച്ചു. എന്നാൽ യവനരുടെ ഇടയിൽ ഒരു അധ്യാപകൻ കൈകൊണ്ട് അധ്വാനിക്കുന്നത് മോശമാണെന്ന് ധാരണ ഉടലെടുത്തു. പ്രതികാരം ചെയ്യാത്ത ക്രിസ്തീയ മനോഭാവത്തിൻ്റെ മനോഹരമായ ഒരു വിവരണം ഈ വാക്യങ്ങളിൽ നൽകുന്നു. ശകാരത്തിന് പകരം ആശീർവാദം, ഉപദ്രവത്തിന് പകരം സഹനം, ഇതാണ് യേശു കാണിച്ചു കൊടുത്ത മാതൃക. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പൗലോസ് തൻ്റെ ജീവിത അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നു. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുതെന്ന് പൗലോസ് ആജ്ഞാപിച്ചിട്ടുണ്ട്. 2 തെസ്സലോനിക്കേ 3:10. ഒട്ടും വേല ചെയ്യാതെ പരങ്കാരെ നോക്കി ക്രമം കെട്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് സാവധാനത്തിൽ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് പൗലോസ് ആജ്ഞാപിച്ചിരിക്കുന്നു. ആകയാൽ സുവിശേഷ വേലക്കാർ തങ്ങളെ തന്നെ താഴ്ത്തി ശത്രുക്കളെ സ്നേഹിച്ച് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് തങ്ങളുടെ പ്രവർത്തനം തികയ്ക്കണം. 14 വാക്യം വ്യക്തിപരമായ ഒരു ആഹ്വാനമാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കോരിന്തിലെ ഭിന്നതകളെക്കുറിച്ച് വളരെ വികാരത്തോടും ശക്തമായ ഭാഷയിലും പ്രതിപാദിച്ച ശേഷം ഒരു പിതാവ് മക്കളോടെന്ന പോലെ വളരെ വ്യക്തിപരമായി അവർക്ക് എഴുതുന്നു. 14 വാക്യം കോരിന്തരെ ലജ്ജിപ്പിക്കുകയായിരുന്നില്ല തൻ്റെ ഉദ്ദേശം എന്ന് ഇവിടെ പറയുന്നുവെങ്കിലും മറ്റു ഭാഗങ്ങളിൽ അതായിരുന്നു ലക്ഷണമെന്ന സൂചനയുമുണ്ട്. 6:5 15:34 പ്രിയ മക്കളോട് കുരിന്തരെ തൻ്റെ മക്കളായ അപ്പസ്തോലൻ കരുതുന്നു. കാരണം അവരെ മാനസാന്തരത്തേക്ക് നടത്തിയത് അപ്പസ്തോലനാണ്. അതുകൊണ്ട് ഈ വാക്യ ഈ റെഫറൻസിലെ മറ്റു വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 കുരിന്തർ 6:13, ഫിലമോൻ 10:10, ഗലാത്തി ലേഖനം 4:9 ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുരിന്ത സഭയിലെ ഭിന്നതകളെക്കുറിച്ചും അവരുടെ ആത്മപ്രശംസകളെക്കുറിച്ചും വളരെ വികാരഭരിതനായി ശക്തമായ ഭാഷയിൽ പ്രതിപാദിച്ച ശേഷം ഒരു പിതാവ് മക്കളോട് സംസാരിക്കുന്നത് പോലെ ശക്തമായ ഭാഷയിൽ സ്നേഹമായി എഴുതുന്നു. അവിടെ വായിക്കുന്നു 10,000 ഗുരുക്കന്മാർ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. ഗുരുക്കന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം, വാക്കിൻ്റെ മൂലപദം പൈഡഗോ യുഗോസ് എന്നാണ്. ഒരു ഭവനത്തിലെ കുഞ്ഞുങ്ങളെ പരിചരിക്കുക, സ്കൂളിൽ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, ധാർമ്മിക ഉപദേശങ്ങൾ നൽകുക എന്നിത്യാദി ജോലികളാണ് പൈഡഗോഗോയിലുള്ളത്. ഒരു ഭവനത്തിൽ ഒന്നിലധികം അപ്രകാരമുള്ള പൈഡഗോ ഗോസുകൾ കാണും. അടിമ ജോലി ചെയ്യുന്നതുപോലെ കുഞ്ഞുങ്ങളെ അവർ പരിപാലിച്ചിരുന്നു. ശിശുപാലകന്മാർ എന്നാണ് ഗലാത്തി ലേഖനം 3:24 പ്രസ്താവിച്ചിരിക്കുന്നത്. ശിശുപാലകന്മാരെ പോലെ അനേകം ആളുകൾ കോരിന്ത് സഭയിൽ ചെന്ന് സഭാപരിപാലനം നടത്തിയിട്ടുണ്ട്. കൂടാതെ ജ്ഞാനവാദികളും യഹൂദവാദി പക്ഷവാദികളും കോരിന്തിൽ ഉപദേശകരായി ചെന്ന് കാണും. എന്നാൽ അവർക്ക് ജന്മം നൽകിയ പിതാക്കന്മാർ ഏറെയില്ല. സുവിശേഷത്താൽ അവരെ ജനിപ്പിച്ചത് പൗലോസാണ്. അപ്പോൾ പൗലോസ് അവരുടെ ആത്മീയ പിതാവാണെന്നും അവരെ അനുകരിക്കേണ്ടത് തന്നെ അനുകരിക്കേണ്ടത് അവരുടെ കർത്തവ്യമാണെന്നും ഇവിടെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് സത്യസുവിശേഷകനും അനുകരിക്കാനും കൊള്ളാവുന്നവനുമാകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷകർ വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചിന്തിക്കേണ്ടതാണ്. അനുകരിപ്പിൻ എന്ന് പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്ന മറ്റു ചില വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവൻ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകിയാൽ നിങ്ങൾ എന്നെ പോലെ ആകുവൻ. ഫിലിപ്പിയ ലേഖനം 3:17 സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പൗലോസിന് തനിക്ക് വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കും, വളരെ ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള തൻ്റെ വഴികൾ യഹൂദ ചിന്താഗതി പ്രകാരമുള്ള രണ്ട് വഴികൾ എന്ന ആശയത്തിലായിരിക്കും ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ തിമത്യോസിനെ കൊരിന്തിലേക്ക് അയക്കുന്നത് അവരോടുള്ള തൻ്റെ പൃഥു സഹജമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. 16-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് തിമത്യോസ് മക്കദൂന്യ വഴി കൊരിന്തിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ എഴുത്ത് തിമത്യോസ് എഴുതുന്നതിന് മുമ്പ് അവർക്ക് ലഭിക്കുമെന്നുള്ള സൂചനയുമുണ്ട്. ഈ രണ്ട് വഴികളിൽ ഇതിൻ്റെ പിന്നിലുള്ള എബ്രായ ഭാഷയിൽ ഹലാക്ക എന്നതിന് നടക്കേണ്ടുന്ന വഴി, എ വേ ഓഫ് വാക്കിംഗ് എന്നാണ് അർത്ഥം. ന്യായപ്രമാണത്തിന് ഒരു റബ്ബി നൽകുന്ന വ്യാഖ്യാനത്തിന് ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ഉപദേശം എന്നായിരിക്കാം പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ ഉപദേശം എല്ലാ സഭകളിലും അപ്പോസ്തലന്മാർ നൽകിയിരുന്നു. 18-ും 19-ും വാക്യങ്ങൾ. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. തിമത്യോസിനെ കൊരിന്തിലേക്ക് അയച്ചതുകൊണ്ട് പൗലോസ് തൽക്കാലം അവിടെ ചെല്ലുകയില്ലെന്ന് അവർ ചിന്തിക്കുന്നു. അവരെ ഭയന്നാണ് താൻ സന്ദർശനം മാറ്റിവെച്ചെന്ന് അവർ പ്രചാരണം നടത്തി. അതുകൊണ്ടായിരിക്കാം വേഗം അവരുടെ ഇടയിലേക്ക് ചെല്ലുവാനുള്ള ഉറപ്പ് നൽകുന്നത്. കർത്താവിന് ഇഷ്ടം എങ്കിൽ ജ്ഞാനികളുടെ ഇടയിൽ ദിവ്യ നടത്തവനെ പറ്റിയുള്ള ഒരു ശൈലിയാണ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ള ഈ വാക്ക്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം നോക്കുക. വാക്കല്ല ശക്തി തന്നെ. ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്ന ഭിന്നതകൾ ജനിപ്പിക്കുന്ന കോരിന്ത്യരുടെ സംസാരവും ക്രിസ്തുവെങ്കിലേക്ക് അവരെ നയിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയും തമ്മിലാണ്. ശക്തി എന്നത് അത്ഭുതങ്ങളുടെ പ്രകടനമല്ല, പിന്നെയോ ആത്മാവിൻ്റെ പ്രകടനമാണ്. ശക്തി ആത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ ശക്തിയുടെ ഉറവിടം ആത്മാവാണ്. ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശരിയായ പ്രദർശനം, പ്രസംഗം, പ്രവചനം ഇങ്ങനെ പല വിധത്തിലാകാം. ശ്രദ്ധിക്കുക, ദൈവവചനം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. വചനവും ശക്തിയും തമ്മിലുള്ള അന്തരം തുറന്നുകൊണ്ട് ദൈവരാജ്യം ശക്തിയുടെ പ്രവർത്തനത്തിലാണ് വെളിപ്പെടുന്നതെന്ന് പറയുന്നു. ആത്മീയരുടെ വചനമല്ല പ്രാധാന്യം, അവർക്ക് ജീവപരിവർത്തനത്തിലുള്ള ശക്തിയുണ്ടോ എന്നറിയേണ്ടതാണ്. ദൈവരാജ്യം ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന വിപ്ലവ ശക്തിയാണ്. വാദമുഖങ്ങളും വിപരീതാർത്ഥ പ്രയോഗങ്ങളും സ്നേഹപൂർവമായ ആഹ്വാനവും നൽകിയ ശേഷം ഭയപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുന്നു. വടിയോടുകൂടിയോ ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് സൗഖ്യാത്മാവുമായിട്ടുമാണ്. അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കാഠിന്യത്തിൻ്റെയും കൃപയുടെയും ശുശ്രൂഷകനാണ്. പൗലോസ് ആത്മശക്തിയെക്കുറിച്ചും ആത്മവയങ്ങളെക്കുറിച്ചും ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അനുസരണം, വിനയം, ഐക്യത എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് അറിയിക്കുന്നു. സ്നേഹത്തിലും സൗമ്യതയിലുമാണോ അതോ വടിയോടുകൂടിയാണോ അവരുടെ അടുക്കൽ ചെല്ലേണ്ടതെന്ന് പൗലോസ് ചോദിക്കുന്നു. ക്രിസ്തീയ വിളംബരം ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ സ്നേഹത്തിനും സൗമ്യതയ്ക്കും ശിക്ഷണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇത് ഈ ചിന്താഗതി ആധുനിക സഭാ നേതാക്കന്മാർക്കും ശുശ്രൂഷകർക്കും ഒരു മുൻകരുതലായി തീരട്ടെ, ഒരു പ്രബോധമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഇതോടുകൂടി 4-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന അധ്യായം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.